The editorial.
ജനുവരി 3 ബുധൻ 1199 ആണ്ട് ധനു 18 ദീപികയുടെ എഡിറ്റോറിയൽ. സൗജന്യ വാഗ്ദാനങ്ങളിൽ ചർച്ച ഒതുക്കരുത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾക്ക് നൽകുന്ന സൗജന്യങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും ജനവിധിയെ അട്ടിമറിക്കുകയും ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുകയും ചെയ്തേക്കാം. പാവങ്ങൾക്ക് സൗജന്യങ്ങൾ ഗുണപ്രദമാണെങ്കിലും അർഹരല്ലാത്തവർ ഇത്തരം സൗജന്യങ്ങൾ കൈപ്പറ്റുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ടതുണ്ടോയെന്നും ആലോചിക്കണം. അതുപോലെ ജനവിധിയെ അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള മറ്റു ചില ശ്രമങ്ങളും നിർത്തലാക്കിയാൽ മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ ആത്മാർത്ഥതയുള്ളതാകൂ എന്നും ഓർമ്മിപ്പിക്കട്ടെ. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ സംസ്ഥാന ഘടകങ്ങൾ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ മൗനം പാലിച്ച BJP ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സൗജന്യങ്ങൾ നിരോധിക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്ന ഇന്ധനവില വർധന അതുകഴിഞ്ഞാലുടനെ വർദ്ധിപ്പിക്കുന്നതും ഈ ഗണത്തിൽ പെടുത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിസ്സാര സൗജന്യങ്ങൾ പോലും വാങ്ങാൻ ആളുകൾ ഇന്നും ക്യൂ നിൽക്കുന്നത്? വെള്ളത്തിനും വൈദ്യുതിക്കും വണ്ടിക്കൂലിക്കുമൊക്കെ കൊടുക്കാൻ പണമുണ്ടായിരുന്നെങ്കിൽ, മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഈ നക്കാപ്പിച്ചക്കായി ആരെങ്കിലും ക്യൂ നിൽക്കുമായിരുന്നോ? ദരിദ്രരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകുന്നതിനെ എതിർക്കുന്നതിനൊപ്പം രാജ്യത്തെ വിരലിലെണ്ണാവുന്ന അതിസമ്പന്നർക്ക് നൽകുന്ന കോടാനുകോടി രൂപയുടെ നികുതി ഇളവുകളും അവസാനിപ്പിക്കേണ്ടതല്ലേ? തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഹനിക്കപ്പെടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, വിമർശിക്കുന്ന മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത, പ്രതിപക്ഷത്തെ പുറത്താക്കി നിയമം പാസാക്കുന്ന പാർലമെന്റ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ന്യൂനപക്ഷ പീഡനങ്ങൾ, മണിപ്പൂർ കലാപം തുടങ്ങിയ നിരവധി നീറുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരങ്ങളെ ഇല്ലാതാക്കും വിധം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മതവികാരത്തെ ആഘോഷമാക്കുന്നതും ജനവിധിയെ സ്വാധീനിക്കില്ലേ? ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിലെ സൗജന്യ വാഗ്ദാനങ്ങൾ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ അപജയങ്ങളുടെ ഊടുവഴികളിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിമർശനം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കൂൾ ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിക്കാമെങ്കിലും സൗജന്യ കുടിവെള്ളം, സൗജന്യ വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ ഖജനാവ് ചോർത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. സൗജന്യങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം സാമ്പത്തിക വളർച്ച കൈവരിക്കാവുന്ന പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തണമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ടർമാർക്ക് സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനൊപ്പമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ BJP നേതാവിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിഷയം പരിഗണിക്കുന്നതിനിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും സർക്കാരിനെ പിന്തുണച്ച് എത്തിയിട്ടുണ്ട്. സമീപകാലത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമൊക്കെ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിലും BJP ഇക്കാര്യത്തിൽ അത്ര സത്യസന്ധത പുലർത്താറില്ല. 450 രൂപ നിരക്കിൽ പാചകവാതകം നൽകുമെന്ന് രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അത് നടപ്പാക്കാനാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി രാമേശ്വർ തേലി രാജ്യസഭയിൽ വ്യക്തമാക്കി. മധ്യപ്രദേശിലും വാക്കുപാലിക്കാനായിട്ടില്ലെന്നാണ് വാർത്തകൾ. അതേസമയം കർണാടകത്തിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ ഏതാണ്ടെല്ലാം പാലിച്ചു കഴിഞ്ഞു. ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട്. പാവങ്ങൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെ എതിർക്കുന്ന BJP തന്നെയാണ് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് 2019 1.84 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവ് നൽകിയത്. ഇത് ഗുണം ചെയ്യില്ലെന്ന് റിസർവ് ബാങ്ക് തന്നെ 2020 ഓഗസ്റ്റിൽ പറയേണ്ടി വന്നു. സൗജന്യങ്ങളെക്കുറിച്ച് ചർച്ചയാവാം, എന്നാൽ അത് സൗജന്യമോ ഭരിക്കുന്നവരുടെ ഔദാര്യമോ അല്ലെന്നും ജനങ്ങളുടെ നികുതിപ്പണമാണെന്നും ഓർമ്മയുണ്ടാകണം. ഒപ്പം BJPയുടെ വാഗ്ദാന ലംഘനങ്ങളും അതിസമ്പന്നരോടുള്ള സർക്കാരിന്റെ ചെങ്ങാത്തവും അവർക്കുള്ള നികുതി ഇളവും രാജ്യത്തെ സാധാരണക്കാരുടെ പിന്നോക്കാവസ്ഥയുമൊക്കെ വിസ്മൃതിയിലാകുന്നതും മതാധിഷ്ഠിത രാഷ്ട്രീയം സജീവമായി നിൽക്കുന്നതും ഏതുവിധമാണ് ജനവിധിയെ ബാധിക്കുന്നത് എന്നതും ചർച്ച ചെയ്യപ്പെടണം. അത്രയെങ്കിലും സത്യസന്ധത ആവശ്യമല്ലേ?
The editorial.